2022 ഒക്ടോബർ 28 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ശശി തരൂരിനെ ആർക്കാണ് പേടി? കാലം പങ്ക്തിയിൽ വി എസ് രാജേഷ് എഴുതുന്നു, രാഷ്ട്രീയത്തിലിറങ്ങി വെറും 7 വർഷം മാത്രമേ വേണ്ടിവന്നുള്ളൂ ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കിന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാവാൻ. പക്ഷേ കോൺഗ്രസിൽ ചേർന്ന് 13 വർഷം പിന്നിട്ടിട്ടും മന്ത്രിയായിട്ടും 3 പ്രാവശ്യം MPയായിട്ടും ഹൈക്കമാൻഡിനെ ഞെട്ടിച്ച് പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 1000-ൽ അധികം വോട്ട് പിടിച്ചിട്ടും ഡോക്ടർ ശശി തരൂരിന് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ 47 പേരിൽ ഒരാളാകാൻ പോലും കഴിഞ്ഞില്ല. അധ്യക്ഷസ്ഥാനത്ത് അവരോധിക്കപ്പെട്ട മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നവർ പ്രീതി നേടാൻ പോകുന്ന പോക്കിൽ തരൂരിനിട്ട് വാക്കാൽ ഒരു കിഴുക്കും കിഴുക്കി ആത്മസംതൃപ്തി അടയുകയും ചെയ്യുന്നു. പ്രീതി നെഹ്റു കുടുംബത്തിന്റെയാണോ ഖാർഗെയുടേതാണോ എന്നതിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും സംശയമുണ്ടാവില്ല. പക്ഷേ കോൺഗ്രസിന് പുറത്തു നിൽക്കുന്ന അഭ്യുദയകാംക്ഷികൾക്ക് ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അണികളും അനുഭാവികളും എത്രമാത്രം ആഗ്രഹിച്ചാലും കോൺഗ്രസ് നന്നാവാൻ നേതൃത്വം അനുവദിക്കില്ല. ഹു ഈസ് അഫ്രേഡ് ഓഫ് വിർജീനിയ വൂൾഫ് എന്ന എഡ്വേർഡ് ആൽബിയുടെ നാടകത്തിന്റെ തലവാചകം പോലെ ഈ ശശി തരൂരിനെ ആർക്കാണ് പേടി? യോഗ്യതയില്ലേ? ലോകതലത്തിൽ ആദരിക്കപ്പെടുന്നില്ലേ? UN സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിച്ചില്ലേ? ക്ഷണപ്രകാരം പോയതാണെങ്കിൽ പോലും ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയെ ചൂഷണം ചെയ്ത കഥകൾ എണ്ണിപ്പറഞ്ഞ് കയ്യടി നേടി ഇന്ത്യക്കാരെ അഭിമാന പുളകിതരാക്കിയില്ലേ? 22-ാം വയസ്സിൽ PhD കരസ്ഥമാക്കിയ മിടുമിടുക്കനല്ലേ? അതും 1967 മുതൽ 1977 വരെയുള്ള ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ വിദേശ നയത്തെക്കുറിച്ചുള്ള തീസീസിന്. പക്ഷേ ഈ യോഗ്യതയാണ് ഒരർത്ഥത്തിൽ തരൂരിന് പാരയാകുന്നത്. ചില സിനിമകളിൽ ജഗതി പറയും പോലെ അസൂഷ. ഡൽഹി സെയിന്റ് സ്റ്റീഫൻസിൽ നിന്ന് ബിരുദം നേടി സ്കോളർഷിപ്പോടെ അമേരിക്കയിൽ ഉപരിപഠനം നടത്തിയ തരൂരിന്റെ വിദ്യാഭ്യാസ കരിയർ ഏതൊരാൾക്കും കൊതിയോടെ നോക്കി നിൽക്കാൻ കഴിയുന്നതാണെന്ന് മാത്രമല്ല പഠനത്തിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും നിത്യപ്രചോദനവുമാണ്. തരൂർ മത്സരിച്ചതിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയം ദേശീയ അന്തർദേശീയ തലത്തിൽ ചർച്ചയായെങ്കിലും ഇനി നേതൃത്വത്തിൽ എടുത്തുവച്ചാൽ കുഴപ്പമായാലോ എന്നൊരാശങ്ക. അതാണ് ഈ പേടിക്കു പിന്നിൽ. തരൂർ അത്ര ചെറിയ പുള്ളിയല്ലെന്ന് നേതൃത്വത്തിലുള്ളവർക്ക് മാത്രമല്ല തരൂരിനെ ഒന്ന് ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർക്കും നന്നായി അറിയാം. ന്യൂയോർക്കിൽ UN ആസ്ഥാന മന്ദിരത്തിലെ വിപുലമായ ഓഫീസിൽ വെച്ചാണ് ഇത് എഴുതുന്നയാൾ ആദ്യമായി ശശി തരൂരിനെ പരിചയപ്പെടുന്നതും അഭിമുഖം നടത്തുന്നതും. 2004-ലായിരുന്നു അത്. ഒരു മലയാളി ആ കസേരയിലിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം മാത്രമല്ല അഭിമാനവും തോന്നിയിരുന്നു. ഏത് ചുമതലയായാലും അതിനുവേണ്ടി ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുന്നതാണ് തരൂരിന്റെ പ്രകൃതം. എഴുത്തുകാരനായ തരൂർ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ സമർത്ഥനാണ്. ശശി തരൂർ ബാല്യത്തിൽ ഒരു വികൃതി കുട്ടിയായിരുന്നോ? അനുജത്തി ശോഭയോട് തന്നെ ചോദിച്ചു. അല്ലെന്നായിരുന്നു മറുപടി. ദിവസം മുഴുവൻ പുസ്തകം വായിക്കാനായിരുന്നു ഏട്ടന് അന്നും ഇഷ്ടം. ഓടാൻ പോകണമെന്നും പുറത്തുപോയി പന്ത് കളിക്കണമെന്നുമൊക്കെ അമ്മ നിർബന്ധിക്കുമായിരുന്നു. ക്രിക്കറ്റ് വലിയ ഇഷ്ടമായിരുന്നു. ക്രിക്കറ്റിൽ ഇന്നും മതിമറക്കാറുണ്ട്. പാർട്ടി പരിപാടികളിൽ കൃത്യത പാലിക്കാൻ ശ്രമിക്കുന്ന തരൂരിന്റെ സമയനിഷ്ഠ തെറ്റുന്നത് ക്രിക്കറ്റ് മത്സരത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ്. ഏട്ടൻ ബുക്കിഷായിരുന്നുവെന്ന് പറയുന്നതാണ് ശരി, ശോഭാ തരൂർ പറഞ്ഞു. തരൂർ 13-ാം പിറന്നാളിലെടുത്ത പ്രതിജ്ഞ അടുത്ത 365 ദിവസത്തിനുള്ളിൽ 365 പുസ്തകങ്ങൾ വായിച്ചു തീർക്കുമെന്നായിരുന്നു. ആ ലക്ഷ്യം നിറവേറിയെന്ന് തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തിരക്കേറിയ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും തരൂരിന്റെ ഏറ്റവും പുതിയ പുസ്തകം വലിയ ചർച്ചയാകുന്നു. എഴുത്തുകാരൻ എന്ന നിലയിൽ തരൂരിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായി മാറാൻ പോകുന്ന ഗ്രന്ഥമായിരിക്കും 24-ാമത്തെ രചനയായ അംബേദ്കർ എ ലൈഫ്. ഏറെ സംഭാവനകൾ നൽകിയിട്ടും അംബേദ്കറെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മടിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് തരൂർ ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത്. അംബേദ്കറിന്റെ വൈദഗ്ധ്യത്തിലും സാമർഥ്യത്തിലുമുള്ള ആരാധനയോടും ആദരവോടുമാണ് താൻ ഈ ഹ്രസ്വ ജീവചരിത്രത്തെ സമീപിച്ചതെന്ന് തരൂർ ആമുഖമായി പറയുന്നുണ്ട്. നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന തരൂരിന്റെ പുസ്തകം തന്നെ അതിനുദാഹരണമാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഡൽഹി സർവകലാശാലയിലെ വിവിധ കോളേജുകളിലെ സ്റ്റുഡന്റ് ലീഡേഴ്സിനെ ചായ സൽക്കാരത്തിനും സംഭാഷണത്തിനുമായി ക്ഷണിച്ചപ്പോഴാണ് ഡൽഹി സെയിന്റ് സ്റ്റീഫൻസിലെ സ്റ്റുഡന്റ് ബോഡിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ തരൂർ ആദ്യമായി ഇന്ദിരയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ അവസരം മുതലെടുത്ത് താൻ ഫ്രീലാൻസ് ചെയ്ത ഒരു സ്വിസ് യൂത്ത് മാഗസീനു വേണ്ടി ഇന്ദിരയുടെ അഭിമുഖവും തരൂർ തരപ്പെടുത്തി. തീസീസിന്റെ ഭാഗമായി സംസാരിക്കാനായിരുന്നു 3-ാമത്തെ കൂടിക്കാഴ്ച. റീസൺസ് ഓഫ് സ്റ്റേറ്റ് എന്ന പേരിൽ തീസിസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനോട് കൂടുതൽ ചായ്വ് പ്രകടിപ്പിക്കുകയും അമേരിക്കയോട് അകലം പാലിക്കുകയും ചെയ്ത ഇന്ദിരയുടെ വിദേശനയത്തെ തരൂർ വിമർശിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കും തരൂർ എതിരായിരുന്നു. നീണ്ട 30 വർഷത്തെ UN സേവനം മതിയാക്കിയ തരൂർ ദുബായ് ആസ്ഥാനമായുള്ള അഫ്ര വെഞ്ചേഴ്സിന്റെ കൺസൾട്ടന്റ് ആവുകയായിരുന്നു ആദ്യം. VS സർക്കാർ ചില പ്രോജക്റ്റുകളിൽ കേരളത്തിന്റെ അംബാസഡർ ആകാൻ ക്ഷണിച്ചെങ്കിലും പദവിയില്ലാതെയുള്ള സേവനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. പക്ഷേ നാടകീയമായി 2009 തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് MK നാരായണനുമാണ് അതിന് മുൻകൈയെടുത്തത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അപ്രീതിയൊന്നും തടസ്സമായതുമില്ല. എത്ര വിവാദങ്ങളിൽ മുങ്ങിത്താണാലും പൊങ്ങിവരുന്ന തന്ത്രശാലിയായ തരൂരിനെ കോൺഗ്രസിൽ പലർക്കും അറിയില്ല. അതുകൊണ്ട് ഖാർഗെയുടെ പ്രീതിക്കായി മത്സരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, തരൂരിന്റെ അടുത്ത കരുനീക്കം കാണാനിരിക്കുന്നതേയുള്ളൂ.